ബ്രദർ അഗസ്റ്റിൻ ക്രിസ്റ്റി PDM എഴുതുന്നു. ബസിൽ ബൈബിൾ വായിച്ചപ്പോൾ ബസ് യാത്രയ്ക്കിടെ ഞാൻ അറിയാതെ ഉറക്കത്തിലേക്ക് പോകാറുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഒരു ബസ് യാത്രയ്ക്കിടയിലുണ്ടായ സംഭവം എന്നെ ആശ്ചര്യപ്പെടുത്തി. ബസ്സിലിരുന്ന് ഞാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ കുറച്ചുനേരം ബൈബിൾ വായിച്ചിട്ട് വിശ്രമിക്കാമെന്നൊരു ചിന്ത ഉള്ളിലുണ്ടായി. ഉടനെ അതനുസരിച്ചു. വായിച്ചു തുടങ്ങിയപ്പോൾ തുടർന്ന് വായിക്കാൻ നല്ല ആഗ്രഹം. വായനയ്ക്കിടെ കണ്ണിൽപ്പെട്ടൊരു വചനം ഉടനെ ഞാൻ കാണാതെയും പഠിച്ചു. അതൊന്നായി, രണ്ടായി, മൂന്നായി. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഒരു വചനം പഠിക്കും. അടുത്ത സ്റ്റോപ്പ് വരെ അത് മനസ്സിൽ ഉരുവിട്ട് ധ്യാനിക്കും. അങ്ങനെ ഓരോ സ്റ്റോപ്പിലും എത്തുമ്പോൾ വചനം പഠിച്ചും ഏതാനും മിനിറ്റുകൾ ധ്യാനിച്ചും മുൻപോട്ട് പോയി. അന്ന് എത്ര വചനമാണ് അങ്ങനെ പഠിച്ചതെന്നറിയാമോ? 25 വചനങ്ങൾ. പക്ഷെ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. വചനം പഠിച്ചും ധ്യാനിച്ചും യാത്ര തുടരുന്നതിനിടയിൽ ബസ് അപകടത്തിൽപ്പെടുമെന്നും സൂക്ഷിക്കണമെന്നും പെട്ടെന്നുള്ളിലൊരു ചിന്ത. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഉള്ളിൽ കേൾക്കുകയുണ്ടായി. അല്പവിശ്വാസത്തോടെയാണെങ്കിലും ബസ്സിലൊരു കുരിശ് വരച്ച് സംരക്ഷണ മുദ്രയിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ബസ് കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു വളവിൽ വെച്ച് മറ്റൊരു വാഹനവുമായി അപകടം. ദൈവകൃപയാൽ ആർക്കും പരിക്കൊന്നും സംഭവിച്ചില്ല. ഉടനെ എൻ്റെ ഉള്ളിൽ കേട്ട ആ സ്വരത്തെ നന്ദിയോടെ ഓർത്തു. ആർക്കും യാതൊന്നും സംഭവിക്കാതെ പരിപാലിച്ചതിനാൽ നന്ദി പറഞ്ഞ് മുൻപോട്ട് യാത്ര തുടർന്നു. ഇക്കാര്യം മുൻകൂട്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നത് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. സങ്കീർത്തനം 119:105. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. ആ ദൈവാനുഭവത്തെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചപ്പോൾ ഏതാനും കാര്യങ്ങൾ എനിക്ക് ബോധ്യമായി. ഒന്നാമതായി, തിരുവചനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നതിനാലാണ് എൻ്റെ ഉള്ളിൽ ഉയർന്ന ആ ദൈവസ്വരം തെളിമയോടെ എനിക്ക് കേൾക്കാനായത്. രണ്ടാമതായി, ദൈവീക പ്രേരണകൾ ചെറുതാണെങ്കിലും അതനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം പ്രാപ്തരാകുന്നത്. മൂന്നാമതായി, ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാൻ പൊതുവെ നമുക്ക് മടിയുണ്ടായിരിക്കാം. എന്നാൽ അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവിടുന്ന് നമ്മെ ആന്തരിക പ്രചോദനത്താലും വരദാന ഫലങ്ങളാലും നിറയ്ക്കും. 3:7. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാവാൻ വചനം നമ്മിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. സ്വ അനുഭവത്തിൽ നിന്ന് ഞാനിത് ആവർത്തിച്ച് പറയുകയാണ്. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും വചനത്താൽ നിറയാൻ ആഗ്രഹിക്കുകയും വേണം. നമുക്കിപ്പോഴുള്ള അഭിഷേകം പോരാ, ഇനിയും അധികം വേണം. നമ്മുടെ സന്തത സഹചാരി പോലെ തിരുവചനം നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും ഉണ്ടാകണം. 10:8. വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. നമുക്ക് ലഭിക്കുന്ന കൊച്ചു കൊച്ചു സൽപ്രേരണകൾ ഗൗരവത്തോടെ അനുസരിച്ച് മുൻപോട്ട് പോകണം. വില കൊടുത്ത് വചനം സ്വന്തമാക്കണം. അവിടുന്ന് നമ്മെ ആശ്ചര്യപ്പെടുത്തും. തീർച്ചയായും.